You're with SBS Radio.
ഇതാ വീണ്ടും ഒരു വനിതാ ദിനം കൂടി. നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് ഈ വനിതാ ദിനാചരണത്തിന്. 1913 റഷ്യയിലാണ് വനിതാ ദിനം എന്ന ആശയം ഉരുത്തിരിഞ്ഞത്. പിന്നീട് വർഷം തോറും മാർച്ച് 8 വനിതകൾക്കായി മാറ്റിവെക്കപ്പെട്ടു. അന്നും ഇന്നും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീ വിവേചനമെന്ന വിഷയം തന്നെയായിരുന്നു വനിതാ ദിനത്തിന് തുടക്കമിട്ടതിന് പിന്നിലെ കാരണവും. ഇതിന് ഒരു പരിധിവരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീസമത്വത്തിനായി ഇന്നും വാദങ്ങൾ നടക്കുന്നു. എന്നാൽ സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും പ്രാധാന്യം നൽകുന്ന ഓസ്ട്രേലിയ പോലൊരു രാജ്യത്തേക്ക് വർഷങ്ങൾക്ക് മുൻപ് എത്തുമ്പോൾ സ്ത്രീ എന്ന നിലയിൽ ഏതെങ്കിലും വിധത്തിൽ അസമത്വം അനുഭവപ്പെട്ടിരുന്നോ? പരിചിതമല്ലാത്ത ഒരു നാട്ടിലെത്തിയപ്പോൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നോ? അന്നത്തെ ഓസ്ട്രേലിയയിലെ ജീവിതരീതി, ജോലി, സമ്പാദ്യം, ഭക്ഷണം എന്നിവയെല്ലാം എങ്ങനെയായിരുന്നുവെന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഏതാണ്ട് 48 വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിലെത്തിയതാണ് ഇപ്പോൾ മെൽബണിലുള്ള സൂസി മാത്യുവും കുടുംബവും. ഒരു ജോലി സമ്പാദിക്കുക എന്നതായിരുന്നു ഇവിടെ എത്തിയപ്പോഴുള്ള ആദ്യ കടമ്പ. എന്നാൽ ഇന്നത്തെ പോലെ പെട്ടെന്നൊരു ജോലി കരസ്ഥമാക്കാൻ അന്നും അത്ര എളുപ്പമായിരുന്നില്ലെന്ന് സൂസി മാത്യു ഓർക്കുന്നു.
ഞങ്ങൾ വന്നപ്പോഴ് ജോലി കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. ഒന്നാമത് എനിക്ക് ഫീമെയിൽ, കാരണം ഇവിടുത്തെ ആളുകളൊന്നും ഒരു ഫീമെയിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഗതി അവർ കേട്ടിട്ടേ ഇല്ലായിരുന്നു. ഞാൻ ഇന്റർവ്യൂവിനൊക്കെ ചെന്നപ്പോൾ എല്ലാവരും എന്നെ ഒരു എന്തോ അത്ഭുത ആനിമലിനെ കാണുന്ന മാതിരിയാണ് എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അവർക്ക് ഒന്നും വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ല എങ്ങനെ ഒരു ലേഡി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. പിന്നെ എൻ്റെ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് അല്ലായിരുന്നു ആ സമയത്ത്. എൻ്റെ ആക്സെൻ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. അതിന് അവരുടെ ആക്സെൻ്റ് എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അന്നത്തെ ഓസി ആക്സെൻ്റ് വാസ് ഡിഫറെൻ്റ്, ഇപ്പോൾ ഉള്ളതിലും വ്യത്യാസമായിരുന്നു. പിന്നെ എനിക്ക് ജോലിക്ക് ചെന്നാൽ എന്തെങ്കിലും ചെന്നാൽ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് അല്ലാത്തതുകൊണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ അന്നേരം 2 ക്വാളിഫൈഡ് ആണ് അഡ്മിൻ പീപ്പിൾ പറയും. അങ്ങനെ എല്ലാം കൊണ്ടും ജോലി കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. പിന്നെ അവസാനം ഞാനൊരു എനിക്കൊരു ജോലി കിട്ടി.
അതേസമയം ചില മേഖലകളിൽ ജോലി സമ്പാദിക്കുക ഒട്ടും ബുദ്ധിമുട്ടായിരുന്നില്ല. ടീച്ചറായി ജോലി നേടാൻ ഒരു കാലതാമസവും നേരിട്ടിട്ടില്ല 4 ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് എത്തിയ ഷീല സേറാമത്തായിക്ക്.
ഞങ്ങൾ വന്നപ്പോ പ്ലെന്റി ഓഫ് ജോബ്സ് അവൈലബിൾ. വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോ ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂവിന് ഞാൻ എന്റെ അയൽവക്കത്തെ ഒരു ഓസ്ട്രേലിയൻ ലേഡിയെ വിളിച്ചിട്ടാ പോയത്. അവിടെ ചെന്നപ്പോ ഒത്തിരി ലേറ്റ് ആയി പോയി. എന്നാലും അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൾ വെയിറ്റ് ചെയ്ത് എന്നെ ഇന്റർവ്യൂ ചെയ്ത് ജോലി തന്നു. അതുകൊണ്ട് ജോലി കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് എടുക്കും ഒരു ടീച്ചറിനായാലും ആർക്കായാലും ലോക്കൽ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് വരാൻ അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ്. അത് കഴിഞ്ഞാലേ നമ്മൾ വിചാരിക്കുള്ളൂ അയ്യോ ദിസ് ഇസ് ദ ബെസ്റ്റ് തിങ് വി ഡിഡ് എന്ന് ഓർക്കും. പക്ഷെ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു ഐ ഡോണ്ട് ഫീൽ എനി റിഗ്രറ്റ് ലീവിങ് ഇന്ത്യ ഓർ സിംഗപ്പൂർ ഉണ്ടല്ലോ. കാരണം ഓസ്ട്രേലിയ ഹാസ് ഗോട്ട് സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് പോലെ നമ്മൾ സർവൈവ് ചെയ്യും. അത് ദാറ്റ് ഈസ് സംതിങ് യൂസ്ഫുൾ ഫോർ ഓൾ മൈഗ്രൻസ്.
ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നേരിട്ട വെല്ലുവിളി വസ്ത്രധാരണത്തിലെ മാറ്റമായിരുന്നു.
സാരി എടുത്തോണ്ടാണ് ഇന്റർവ്യൂവിന് പോയത്. ഇന്റർവ്യൂവിന് ചെയ്ത് പലയിടത്തും പോയി. അവസാനം ജോലി കിട്ടിയപ്പോഴ് അവര് പറഞ്ഞു ഞാൻ വെസ്റ്റേൺ ഡ്രസ് ഇടണമെന്ന് പറഞ്ഞു. കാരണം ആ ഫ്ലോർ മുഴുവനും ആണുങ്ങൾ, അവിടെ ഒരൊറ്റ പെണ്ണു പോലും വർക്ക് ചെയ്യുന്നില്ല. അന്നത്തെ കാലത്ത് പെണ്ണുങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ജോലി ചെയ്യുന്നത്. എല്ലാരും ഒന്നേ ബ്ലാക്ക് അല്ലെ ഗ്രേ ഇത് മാത്രം ഡ്രസ് ഉള്ളായിരുന്നു. അവരുടെ ഷൂസ് എല്ലാം വളരെ പ്ലെയിൻ ഷൂസ്. അവര് ജുവലറി ഒന്നും അങ്ങനെ ഇടാറില്ല. വല്ല സ്പെഷ്യൽ ഒക്കേഷൻ അവരൊരു പേള് മാത്രമേ ഇടൂ, അത്രേ ഉള്ളൂ. ഞാൻ എന്നും ചേഞ്ച് ചെയ്യും ക്ലോത്ത്സ്. എന്നാൽ പോലും കണ്ണാടി നോക്കുന്ന ഉടനെ ഐ ലുക്ക് ദ സെയിം, എന്നും ഒരേപോലെ ഗ്രേ ഓർ ബ്ലാക്ക്. ഞാൻ അങ്ങ് ഭയങ്കരമായിട്ടും അങ്ങ് ഡിപ്രസ്ഡ് ആയി. വെളിയിലോട്ട് നോക്കുമ്പോ എല്ലാം ഡിപ്രസ്ഡ്, രാവിലെ എഴുന്നേക്കുമ്പോ എല്ലാം ഡിപ്രസ്ഡ്, വൈകിട്ട് പോകുമ്പോഴും എല്ലാം ഡൾ, എപ്പോഴും ഒരുമാതിരി ഡൾ കളറും ഗ്രേ കളറും ബ്ലാക്കും എല്ലാമായിട്ട് ഞാൻ ഓർത്ത് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാ. ഞാൻ എന്റെ ബേബിസിറ്റർ മോന്റെ ബേബിസിറ്ററിനെ കൊണ്ട് ഒരു ഉടുപ്പ് ഞാൻ ഉണ്ടാക്കിച്ചു, ബ്രൈറ്റ് ഓറഞ്ച് ഉടുപ്പ്. അത് ഇട്ടോണ്ട് ഞാൻ ഓഫീസിൽ പോയി ഓരോ ദിവസം. അത് കഴിഞ്ഞ് ഞാൻ ഇട്ടിട്ടേ ഇല്ല, കാരണം ഐ സ്റ്റുഡ് ഔട്ട്. എവിടെയാണേലും എല്ലാരും ബ്ലാക്കും ഗ്രേയും നിൽക്കുമ്പോൾ ഒരാൾ ബ്രൈറ്റ് ഓറഞ്ചും ഇട്ടോണ്ട് വന്ന് ഐ ഫെൽ ടെറിബിൾ. അത് കഴിഞ്ഞ് അത് മാറ്റി. ഒരൊറ്റ മനുഷ്യരും ഒറ്റ കളർ വേറെ കളർ ഒന്നും ഇടുകയില്ലായിരുന്നു. നമുക്കൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ലായിരുന്നു. നമുക്ക് വല്ലതും ഉണ്ടാക്കാന്ന് വിചാരിച്ചാലും സാരി മെറ്റീരിയലോ എന്തെങ്കിലും വാങ്ങിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചാലും അതുമില്ല.
ഇനി ഇവിടുത്തെ ആഹാര രീതി എന്തായിരുന്നു? ജോലിക്കും വസ്ത്രത്തിനും ഒക്കെ പുറമെ നേരിടേണ്ടി വന്ന ഒരു വെല്ലുവിളി തന്നെയാണ് ഇവിടുത്തെ ആഹാര രീതിയും. മലയാളികൾ വിരളമായി മാത്രം കുടിയേറി പാർത്തിരുന്ന ഇവിടെ ഒരു ഇന്ത്യൻ കട തേടി കിലോമീറ്ററുകൾ താണ്ടേണ്ടി വന്ന അനുഭവമാണ് ഷീല സേറാമത്തായിക്ക് പറയാനുള്ളത്.
ഇവിടെ ഇന്ത്യൻ ഫുഡൊന്നും അവൈലബിൾ അല്ലാന്ന് അറിയാമായിരുന്നു. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് ട്രോളി ആയിരുന്നു. അതിന്റെ കാരണം ഇവിടെ സാറ്റർഡേ മോർണിംഗ് ഗ്രോസറി എല്ലാം പോയി ചെയ്യണം. അന്ന് കടകളൊക്കെ സാറ്റർഡേ ഉച്ചയാകുമ്പോൾ അടയ്ക്കും, ബാങ്കാണെങ്കിൽ ഫ്രൈഡേ 3:30 ആകുമ്പോൾ അടയ്ക്കും. എന്നിട്ട് ലോക്കൽ കടയിൽ നിന്ന് കിട്ടുക ഇവിടുത്തെ അരി കിട്ടും. അരി സൺ വൈറ്റ് റൈസ് എന്ന് പറയും, ബസ്മതിയോ അത് ഇതൊന്നും കിട്ടത്തില്ല. അതിനു വേണ്ടി അപ്പൊ അത്യാവശ്യമുള്ള ആ സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുക. ഞായറാഴ്ച ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന റൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടുന്ന് ബോണ്ടായി വരെ ഡ്രൈവ് ചെയ്യും. അവിടെ ഈസി മോസസ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു അവര് ബോംബെ ജ്യൂസ് ആന്ന് തോന്നുന്നു, അവരിങ്ങനെ ഒരു ഇന്ത്യൻ കട റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ചു വരും. അപ്പോ ഭയങ്കര വിലയാണ്, അതൊന്നും നോക്കാറില്ല. സർവൈവലിന് വേണ്ടി എല്ലാം ചെയ്യും നമ്മള്. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ടൈമിലൊക്കെ ഗ്രോസറിയും സാധനങ്ങളും ഒക്കെ മേടിച്ചിരുന്നത്. പിന്നെ ഇന്ത്യയിൽ പോയി വരുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ സ്പൈസസ് ഒക്കെ പൊടിച്ചും ഒക്കെ കൊണ്ടുവരും, പക്ഷേ കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ അത് ഇച്ചിരി കൂടെ എളുപ്പമായി. പിന്നെ പതുക്കെ ലോക്കൽ ഫുഡുകളും കഴിക്കാൻ തുടങ്ങി.
സ്ത്രീകൾ കൈവയ്ക്കുന്ന പ്രധാന മേഖലയാണ് പാചകം. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങാൻ ഇത്രത്തോളം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ ഇവിടെ കേരളീയ രീതിയിലുള്ള ആഹാരങ്ങൾ പാചകം ചെയ്യാൻ എത്രത്തോളം എളുപ്പമായിരുന്നു? ഇവിടെ സുലഭമായി ലഭിച്ചിരുന്ന പച്ചക്കറികളും പഴങ്ങളും കൊണ്ട് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയാണ് നാടൻ രീതിയിലുള്ള ആഹാരം കഴിച്ചിരുന്നതെന്ന് സൂസി മാത്യു പറയുന്നു.
കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നപ്പോഴേ ഒന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ലായിരുന്നു. ഞങ്ങളിവിടെ ആദ്യമേ വന്നപ്പോ ഒരു മോട്ടർ ഹോട്ടലിൽ ഡെയിലി ബേസിസിൽ താമസിക്കുകയായിരുന്നു. അന്നേരം വന്ന ദിവസം ഞങ്ങൾ വെളിയിലോട്ട് പോയി വല്ലതും വാങ്ങിച്ച് കഴിക്കാമെന്ന് കരുതി. അവിടെ പോയപ്പോ തിന്നാനായിട്ട് അങ്ങോട്ട് നോക്കിയണ്ണേ എന്നതാ, അതിനകത്തൊന്നും ബ്ലഡ് വരുന്നു. അത് റെയർ മീഡിയം സ്റ്റേക്കായിരുന്നു. നമ്മളൊന്നും അത് യൂസ്ഡ് അല്ലല്ലോ. കാശും കൊടുത്തേച്ച് ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോന്നു. അത് തിന്നാൻ തോന്നുന്നില്ല. പിന്നെ അവിടെ എല്ലാം നോക്കിയിരുന്നു, ഇന്ത്യൻ ഫുഡ് കിട്ടുമോന്ന് കണ്ടുകൊണ്ട് അവിടെ എല്ലാം നോക്കിയിരുന്നു, എങ്ങും കിട്ടുകയില്ലായിരുന്നു. പിന്നെ ഇവിടെ ഒന്നും സ്പൈസസ് ഒന്നും വാങ്ങിക്കാൻ കിട്ടുകയില്ലായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ ചെറിയ പാക്കറ്റ് റൈസ് മാത്രം കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് എന്താ ചെയ്യാനാ, പിന്നെ ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിളും ഉപയോഗിച്ച് എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ രീതിക്ക് അനുസരിച്ച് വല്ലതും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഗ്രാനി സ്മിത്ത് പച്ച ആപ്പിള് വാങ്ങിച്ച് കടുമാങ്ങ മാതിരി പിക്കിളിട്ട് ഉണ്ടാക്കി. പിന്നെ ഈ പച്ച ഗ്രേപ്സ് വാങ്ങിച്ച് പിക്കിൾ ഉണ്ടാക്കി. പിന്നെ അവിയലിന് പുളി കിട്ടാനായിട്ട് പച്ച ഗ്രേപ്സ് ഇടുമായിരുന്നു. പിന്നെ ഈ സ്പ്രിംഗ് അണിയൻ എടുത്ത് തോരൻ ഉണ്ടാക്കി. ഒരു ദിവസം ഉണ്ടാക്കിയാൽ ശരിക്കും കിട്ടി, നല്ലതായിരുന്നു. പിന്നെ ഒരു ദിവസം കൂടെ ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് വെള്ളമായിപ്പോയി. പിന്നെ അതിനകത്ത് രണ്ടും മുട്ട ഇട്ട് ഡ്രൈ ചെയ്തെടുത്തു. അന്നേരം അത് വേറൊരു ഡിഷായിട്ട് വന്നു. പിന്നെ ഈ പച്ച ടൊമാറ്റോ വാങ്ങിച്ചിട്ട് അതും അണിയനും എല്ലാം കൂടെ ഇട്ട് തോരനുണ്ടാക്കി. അങ്ങനെ എന്തൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം എടുത്തിട്ട് നമ്മുടെ നാട്ടിലെ രീതിയിൽ കുക്ക് ചെയ്യാൻ നോക്കി.
ഈ വെല്ലുവിളികളൊക്കെ അല്പം കൗതുകത്തോടെയാണ് ഏറ്റെടുത്തതെങ്കിൽ ഇതിൽ സങ്കടത്തോടെ നേരിടേണ്ടി വന്ന ഒന്നായിരുന്നു സമത്വമില്ലായ്മ, അതും സ്ത്രീകൾക്ക് നൽകുന്ന ശമ്പളത്തിൽ.
ഒന്നാമത് പെണ്ണുങ്ങളൊന്നും അന്ന് ജോലി ചെയ്യാ ചെയ്യുന്നേ ഇല്ലായിരുന്നു. അഥവാ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അവര് എല്ലാം പാർട്ട് ടൈമേ ജോലി ചെയ്തിട്ടുള്ളായിരുന്നു. അതും ആ അതും പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഫ്യൂ അവേഴ്സ് ജോലി ചെയ്യുമായിരുന്നു. അതുകൊണ്ടായിരുന്നിരിക്കണം ഒരേ ജോലി ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യുമ്പോഴും ആണുങ്ങൾക്ക് ഒരു സാലറി, പെണ്ണുങ്ങൾക്ക് വേറൊരു സാലറി. പിന്നെ അതുപോലെ നമുക്ക് ലോണിന് വല്ലതും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ബാങ്കിൽ നോക്കുമ്പോൾ ഹസ്ബൻഡ്സിന്റെ ആണുങ്ങളുടെ ഇൻകം മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളായിരുന്നു, പെണ്ണുങ്ങളുടെ ഇൻകം അവർ ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ സെൻസസിന് ഒരു ഫോമും കൊണ്ട് ഒരു ഒരു കുട്ടി വന്നു. അവിടെ വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യന് അബൌട്ട് ദ ബ്രെഡ് വിന്നർ, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്. ഉടനെ പറഞ്ഞു ഇവിടെ ഒരു സ്പേസേ ഉള്ളൂ, ഒരു ബ്രെഡ് വിന്നറിനുള്ള സ്പേസേ ഉള്ളൂ, അത് ഹസ്ബൻഡ്, വേറെ ഏറെ ഇല്ല. കാരണം അവരങ്ങനെ യൂസ്ഡ് അല്ല, പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു യൂസ്ഡ് അല്ല. അതുകൊണ്ട് ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ.
ജോലിയും ഭക്ഷണവും ജീവിത രീതിയും എല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ടിവി, ഇന്റർനെറ്റ്, റേഡിയോ പോലുള്ള ഉപാധികളൊന്നുമില്ലാത്തതാണ്. സമയം ചിലവഴിക്കാൻ ഇവർ കണ്ടെത്തിയിരുന്ന മാർഗങ്ങളെക്കുറിച്ച് കൂടി നോക്കിയാലോ.
ഇവിടെ എന്റെ ഓർമ്മയിൽ ഞങ്ങൾക്ക് ഈ ഇന്ത്യൻ പേപ്പർ ഇങ്ങനെ ഇവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റിലുള്ള ഒരു ഒരാൾ വഴിക്ക് ഞങ്ങൾക്ക് ഇന്ത്യൻ പേപ്പേഴ്സ് കുറച്ച് കിട്ടുമായിരുന്നു. അത് ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്യും എല്ലാവർക്കും, ഒരാൾ വായിച്ചു കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കും, അങ്ങനെ വൺ വേ. പിന്നെ നമ്മുടെ മലയാളം തന്നെയാണെങ്കിൽ കയ്യിലുള്ള ചില ബുക്സൊക്കെ വായിക്കുക എന്നൊക്കെയായിരുന്നു. പിന്നത്തെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ മീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആകെ നാലോ അഞ്ചോ മലയാളീസേ ഉള്ളൂ. അപ്പോ അവരെയൊക്കെ പോയി വീക്കെൻഡിന് ലഞ്ചിന് വിളിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ചില ഫാമിലികളെ മീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയി അവരെയും പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വിടും. അങ്ങനെ കുറെ നമുക്ക് വേണ്ടുന്ന ടൈം സ്പെൻഡ് ചെയ്യാനൊത്തു. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ മലയാളി ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓണം, ക്രിസ്മസ്, പിന്നെ സ്പോർട്സ് ഡേ, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങി. അത് 71 എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 74 ആയപ്പോഴാണ് തോന്നുന്നു.
ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവയ്ക്കെല്ലാം നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയം, കലാകായിക രംഗം, സാമൂഹ്യ സേവനം തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സ്ത്രീ സമത്വത്തിനായുള്ള വാദങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഓസ്ട്രേലിയ മാറിക്കഴിഞ്ഞിരിക്കുന്നു. SBS മലയാളത്തിന്റെ എല്ലാ വനിതാ ശ്രോതാക്കൾക്കും വനിതാ ദിനാശംസകൾ.
Hear more stories in your language by visiting sbs.com.au.